Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Sedagaidu, Najigaidusin Upadeshapo, Oro Kariyam, Parishanathilude Cheythu Nokkan Paranju, Adupole. വിത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, അത് പൊളിക്കാൻ പറഞ്ഞു, അതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു, പട്ടിണി കിടന്ന് നോക്കാൻ പറഞ്ഞു. സ്വയം തന്നിൽ തന്നെ എല്ലാം പ്രയോഗിച്ച് നോക്കുക, സ്വയം പരീക്ഷിച്ച് തന്നെ അറിയുക. അതുപോലെ ഇവിടെയും അവരോട് പറഞ്ഞു, തൗഹപുന പ്രജാപതിരു വാച. പ്രജാപതി പറഞ്ഞു, എന്താണ് ഛായാത്മ നിശ്ചയ അപനയനായ, ഇവനിപ്പോൾ എത്തി നിൽക്കുന്നത് ശരിയായ നിലയിലല്ല. ഇവൻ്റെ ഈ മൗനവും സമാധിയും ധ്യാനവും ഒന്നും ശരിയായ വഴിക്കല്ല. ഇവനൊന്നും നന്നാക്കണം. ഛായാത്മ നിശ്ചയ അപ്പന്ന എന്നായ വാസ്തവത്തെ അല്ല ഗ്രഹിച്ചിരിക്കുന്നത്, പ്രതിബിംബത്തെയാണ്. ഇന്നത് ഭ്രമത്തിലാണ്, ആ ബോധം മാറ്റണം. അതുകൊണ്ട് പറഞ്ഞു, സദ്ഫലം കൊടുത്തു ശരി, നല്ലവണ്ണം വേഷവിധാനങ്ങളെല്ലാം അണിഞ്ഞ് യഥാ സ്വഗ്രഹേ സുവസനവും നല്ല വസ്ത്രമൊക്കെ ധരിച്ചു. കാരണം രണ്ടുപേരും ചക്രവർത്തിമാരൻ, അവർക്ക് പ്രത്യേക ആർഭാടങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണോ നിങ്ങൾ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ഇരിക്കുന്നത്, മഹാർഹ വസ്ത്രപരിധാനവും വലിയ വില പിടിപ്പുള്ള രാജകീയ വേഷങ്ങളെല്ലാം, കിരീടവും കസവും മുണ്ടും എല്ലാം അണിഞ്ഞ് മഹാർഹ വസ്ത്രപരിധാനവും പരിഷ്കൃതവും ചെയ്ത് ഛിന്ന ലോമ നഖവും ഭൂത്വ, ഇവിടെ 32 വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നില്ല, ഇപ്പോൾ മുടിയൊന്നും മുറിച്ചിട്ടില്ല, അതെല്ലാം വളർന്ന് ചടപിടിച്ച് കിടക്കുകയാണ്. നേരെ ഒരു ബാർബർ ഷോപ്പിൽ പോയി ഇതൊക്കെ ശരിയാക്കി ഉദശരാവേ പുനർ ഈക്ഷേധാം, വളരെ വൃത്തിയായി വന്നു, വളരെ സുന്ദരന്മാരായിട്ട് വന്നിട്ട് ആ വെള്ളത്തിൽ ഒന്നുകൂടെ നോക്കുക. ഇഹജ ന ആദ്യ ദേജ ഇതജ്ഞാതം തന്മേ പ്രബ്രൂതം. ഇവിടെ പറഞ്ഞൊന്നുമില്ല, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയുക എന്നൊന്നും പറഞ്ഞില്ല. നേരെ പറഞ്ഞു, നല്ല രീതിയിൽ സുന്ദരന്മാരായി ഒന്നുകൂടെ നോക്കുക. കഥം പുനരണീന സത്വലങ്കാരാധികൃത ഉദശരാവി അപേക്ഷണേന തയോസ്ഛായാത്മഗ്രഹ അപനീതഹസ്യാൻ പറയുന്നു. ഇങ്ങനെ ഇവരെ കൊണ്ട് വീണ്ടും ഒരു മേക്കപ്പ് ചെയ്യിപ്പിച്ച് വെള്ളത്തിൽ നോക്കിയിട്ട് എന്താ ഇപ്പം നേടാൻ പോകുന്നു, ഇവർക്ക് എന്ത് ബോധം ഉണ്ടാകാൻ പോകുന്നത്? സദ്ഫലങ്കാര സുവസനാദീനാം ആഗന്തുകാനാം ഛായാകരത്വം ഉദശരാവീഥ ശരീരസംബന്ധാനാം ഏവ ശരീരസ്യാപി ഛായാകരത്വം പൂർവം ബഭൂവേലി ഗമ്യതേ. പറയുന്നതിൻ്റെ താല്പര്യമുണ്ട്, ഇങ്ങനെ വന്ന് വേഷം ഒക്കെ ധരിച്ച് വന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് അവർക്കൊന്നും മനസ്സിലാകും. നേരത്തെ എന്താ കണ്ടത്? ഒരു രൂപം. എന്ത് രൂപമായിരുന്നു അത്? ഈ ശരീരത്തിൻ്റെ രൂപമാണ്, താടിയും ജടയൊക്കെയുള്ള ഈ ശരീരത്തെ കണ്ടത്. അപ്പോൾ ഇനി ഇതെല്ലാം മാറ്റി പുതിയ രീതി വന്നാലും കണ്ടത് എന്താണ്? ഈ ശരീരത്തിലുള്ള രൂപത്തെ കാണുന്നത്. അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന മുമ്പോ കണ്ടത് ഒന്ന്, ഇപ്പോൾ കാണുന്നത് മറ്റൊന്ന്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ രൂപമല്ല ആത്മാവ്, ഇതാകാൻ വഴിയില്ല. ഇത് നീ നേരത്തെ അങ്ങനെ തപസ്സനുഷ്ഠിച്ചപ്പോൾ അങ്ങനെ ഒരു രൂപം, ഇപ്പോൾ അതെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു രൂപം വന്നു, ഇതാണോ ആത്മാവ്? ആത്മാവ് ഇതല്ല, ഇതെല്ലാം ദേഹസംബന്ധിയാണ് നീ കാണുന്നത് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മനസ്സിലാവും, ഈ കാണുന്നതിൻ്റെ പ്രതിബിംബമാണെങ്കിൽ മുമ്പ് കണ്ടതും പ്രതിബിംബമാണ്, ഇത് വാസ്തവമല്ല. ശരീര ഏകദേശാനാം ജലോമ നഖാദീനാം നിത്യത്വേന അഭിപ്രേതാനാം അഖണ്ഡിതാനാം ഛായാകരത്വം പൂർവമാസി. മുമ്പ് ഇതാണ് ആത്മാവെന്ന് ധരിച്ചപ്പോൾ എന്താണ്? തൻ്റെ താടിയും മുടിയും എല്ലാം കൂടെ ചേർത്തിട്ടാണ്, ഇതൊക്കെ താനാണെന്ന് ഉറച്ച്. അതാണല്ലോ മനസ്സിന് ശാന്തത വന്നത്. തത്കാല ശാന്തിക്ക് സത്യം തന്നെ ഗ്രഹിക്കണമെന്നൊന്നുമില്ല, മൂഢത കൊണ്ട് ആ ശാന്തി വരാം. ചിന്നേഷ്യ നൈവ ലോമനകാതി ഛായാദശ്യതി അതോ ലോമനകാതി വത് ശരീരസ്യാക്കി ആഗമ അപായിത്വ സിദ്ധമിത്യു ദശരാവാദോ ദശ്യ മാനസിക നിമിത്തസ്യജ ദേശ്യ അനാത്മത്വം സിദ്ധം. ആത്യന്തികമായിട്ട് ഈ ശരീരം ആത്മാവല്ല എന്നവരെ ബോധിപ്പിക്കും. നേരത്തെ ജഡയോടുകൂടി കണ്ട ആ ശരീരം അതല്ല ആത്മാവ്. എന്തുകൊണ്ട്? ഇപ്പോൾ ലോമനഖാദികളെല്ലാം മുറിച്ച് വേഷം മാറി പരിഷ്കൃതനായി കണ്ടപ്പോൾ മനസ്സിലായി ഇതെല്ലാം വന്നുപോകുന്ന കാര്യങ്ങളാണ്. നേരത്തെ ഉണ്ടായിരുന്നതല്ല ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്നു പോയി, പുതിയത് വന്നു. അതുകൊണ്ട് ഉദശരാവാദോ ദൃശ്യമാനസ്, ഈ കാണുന്ന എന്താണോ അവിടെ കാണുന്നത്, അല്ലെങ്കിൽ ആ കാഴ്ചയ്ക്ക് നിമിത്തമായി എന്താണോ തന്നിലിരിക്കുന്നത്, ഇതൊന്നും ആത്മാവല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇതല്ല, കണ്ണിൽ കാണുന്ന പ്രതിബിംബത്തെ അല്ല ഞാൻ പറഞ്ഞത്. ആ കണ്ണിൽ കാണുന്ന പ്രതിബിംബമല്ലെന്ന് നേരിട്ട് പറയുന്നതിന് പകരം ആ പ്രതിബിംബത്തെ വളരെ വ്യക്തമായി പ്രതിബിംബത്തെ നോക്കാൻ പറഞ്ഞു ആദ്യം. പിന്നീട് തന്നെ രൂപത്തെ മാറ്റാൻ പറഞ്ഞു. പ്രതിബിംബം മാറിയത് കണ്ടു. ഇവരാദ്യമേ ദൃഢമായി ധരിച്ചു പോയി എന്താണ്, ഒരാളുടെ കണ്ണിൽ കാണുന്ന ആ പ്രതിബിംബമാണ് ആത്മാവെന്ന് ധരിച്ചു പോയി. അപ്പോൾ ആ പ്രതിബിംബം ബിംബത്തിനനുസരിച്ച് മാറുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ബിംബത്തെ മാറ്റി വേറെ രൂപം കെട്ടാൻ പറഞ്ഞു. അപ്പോൾ ബിംബത്തിനനുസരിച്ച് മാറുന്ന പ്രതിബിംബം അത് ആത്മാവല്ല, അതിന് നിമിത്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ബിംബവും ആത്മാവല്ല. ശരീരത്തിലുള്ള ആത്മബോധത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഉപദേശിക്കുന്നു. ഉദശരാവാദു ഛായാകരുത്വ ദേഹസംബന്ധ അലങ്കാരാധിപത്യം, ഇദ്ദേഹത്തിലുള്ള അലങ്കാരാദികളാണ് അവിടെ പ്രതിബിംബമായി കണ്ടത്. ആ പ്രതിബിംബം ആത്മാവല്ല, അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങളും ആത്മാവല്ല, അലങ്കാരത്തോടുകൂടി ദേഹം ആത്മാവല്ല. ഇതെല്ലാം മാറ്റാമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ കേവലം ഏതേന യാവത് കിഞ്ചിത് ആത്മത്വഭിമതം സുഖ ദുഃഖ രാഗദ്വേഷ മോഹാദിജ കഥാചിത്വ നഖലോമാധിപത് അനാത്മേദി പ്രത്യേകമിയം. എന്നാ കേവലം ഏതാവത് ഏതേന, ഇതുകൊണ്ട് ഇത്രയും മാത്രം ധരിച്ചപ്പോൾ ശിഷ്യൻ ഊഹാപോഹ വിചക്ഷണനായി ചിന്തിച്ച് മനസ്സിലാക്കും. ഗുരുവിൻ്റെ താല്പര്യം ഈ ശരീരം ആത്മാവല്ല, ഈ ശരീരത്തിലുള്ള നഖൂരോമൊന്നും ആത്മാവല്ല, ഇത്രയും ബോധിപ്പിക്കാനുണ്ട്. യാവത് കിഞ്ചിത് ആത്മത്വം അഭിമതം, പിന്നെ സുഖ ദുഃഖ രാഗ ദ്വേഷ മോഹാദിജ, ഉള്ളിൽ അനുഭവപ്പെടുന്ന സുഖം ദുഃഖം രാഗദ്വേഷാദി വന്നു പോകുന്നവ കാഥാചിത്വം എപ്പോഴും ഉള്ളതല്ല, അതും ഈ നഖലോമാദികളെ പോലെ തന്നെ ആത്മാവല്ല. സർവവും ആത്മാവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ശരീരം ആത്മാവല്ല എന്തിനാ പറയുന്നത്? സർവവും ആത്മാവാകുമ്പോൾ ശരീരവും ആത്മാവല്ലേ? പക്ഷെ സർവവും ആത്മാവാണെന്നുള്ള ബോധത്തിൽ ശരീരത്തെ ആത്മാവെന്ന് ഗ്രഹിക്കുന്നില്ല. കേവലം ശരീരം ആത്മാവാണെന്ന് ധരിക്കുന്നു. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഏവം അശേഷ മിഥ്യാഗ്രഹ അപനയ നിമിത്തെ സദ്വലങ്കാരാദി ദൃഷ്ടാന്തേ പ്രജാപതിന ഉക്തേ ശ്രുത്വാച കൃതവതോരപി ഛായാത്മവിപരീതഗ്രഹോ അപജഗാമ യസ്മാത് തസ്മാൻ സദോഷേ നൈവ കേനചിത് പ്രതിബന്ധ വിവേക വിജ്ഞാനോ ഇന്ദ്രവിരോചനോ അഭൂതാമിതി ഗമ്യത്തെ. ഇനി ഇവിടെ പറയും എന്താണ് ശിഷ്യന്റെ തകരാറെന്ന് പറയുന്നത്. ഏവം അശേഷ മിഥ്യാഗ്രഹാപനയ നിമിത്തേ, എന്റെ ഈ മിഥ്യാബോധം മാറുന്നതിന് നിമിത്തമായിട്ടുള്ള സാധു അലങ്കാരാദി ദൃഷ്ടാന്തേ, അതിനുവേണ്ടിയിട്ടാണ് ഈ അലങ്കാര ദൃഷ്ടാന്തം പ്രജാപതി പറഞ്ഞത്. ശ്രുത്വാച, ഇത് കേൾക്കുകയും ചെയ്ത് ശിഷ്യന്മാര് കൃതവതോരപി ഛായാത്മവിപരീതഗ്രഹോ ന അപജഗാമ, പക്ഷെ എന്നിട്ടും അവിപരീത ബുദ്ധി അവരിൽ നിന്നും നശിച്ചില്ല. പ്രജാപതി സത്യമാണ് ബോധിപ്പിച്ചത്, ഗുരു സത്യമാണ് ബോധിപ്പിക്കുന്നത്, ശിഷ്യൻ സത്യമാണ് ശ്രവിക്കുന്നത്. പക്ഷെ വിപരീത ബോധം പോകുന്നില്ല, ദേഹാത്മബുദ്ധിയും മറ്റും പോകുന്നില്ല. യസ്മാത് തസ്മാത്, എന്തുകൊണ്ട്? സദോഷേണൈവ കേനചിത് പ്രതിബദ്ധ വിവേക വിജ്ഞാനവും, ഇതാണ് എന്തുകൊണ്ട് ഉത്തമനായ ഗുരു, സത്യദർശിയായ ഗുരു ഉപദേശിച്ചിട്ടും ശിഷ്യന് ബോധം ഉണ്ടാകുന്നില്ല. ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്ന എന്താണ്? ഉത്തമനായ ഗുരു പറഞ്ഞാലേ തനിക്ക് ബോധം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ്. തനിക്കങ്ങനെ ഉത്തമനായ ഒരു ഗുരു വേണം. പക്ഷെ ഇവിടെ ഉത്തമനായ ഗുരു, പ്രജാപതിയേക്കാൾ വലിയൊരു ഗുരുവില്ല. പക്ഷെ ഉത്തമനായ ഗുരു ഉപദേശിച്ചിട്ടും ഇവന് ബോധമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട്? കേനജിൻ പ്രതിബദ്ധ വിവേക വിജ്ഞാനവും. ഈ വിവേക വിജ്ഞാനത്തിന് ഒരു പ്രതിബന്ധമുണ്ട്, അവനിലുണ്ട്. എന്തുകൊണ്ടോ അതെന്താണെന്നറിയാൻ വയ്യ. കേനാഭി ദേവേന ഹൃദയസ്ഥിതേന എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ശിഷ്യൻ രക്ഷപ്പെടുന്നില്ല? 32 വർഷമല്ല, അതിന്റെ ഡബിളായാലും രക്ഷപ്പെടുന്നില്ല. അതിനൂടെ സമാധാനം ഭാഷ്യകാരം പറയുന്നു, കേനജിൻ പ്രതിബദ്ധ വിവേക വിജ്ഞാനം. എന്തോ ഒരു പ്രതിബന്ധം അവന്റെ വിജ്ഞാനത്തിന് വിരോധിയായിട്ട് അവന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇതെല്ലാവരുടെ ഉള്ളിലും ഇരിപ്പുണ്ട്. ഇത് പോകുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ പ്രതിബന്ധം പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, വിജ്ഞാനത്തിന്റെ കുറവുണ്ടെന്നുമില്ല, ഗുരുവിന്റെ ഉപദേശത്തിന്റെ കുറവുണ്ടല്ലോ. അതിനുശേഷം ധരിക്കും, എന്നെനിക്ക് ഇനിയും ചില വിദ്യകൾ ഗുരു പറഞ്ഞു തരാൻ കാണും, രഹസ്യമായി കൈ കാണും. അത് ഗുരുവിന് പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഉപദേശിക്കുന്നത് യോഗ്യതയ്ക്കനുസരിച്ചാണ്. പരമാവധി ഉപദേശിക്കുന്നു, പക്ഷെ അവന്റെ ഉള്ളിൽ പ്രതിബന്ധം ഇരുന്നു കഴിഞ്ഞാൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പൊ ആ പ്രതിബന്ധം ഇല്ലാതാകണം. ഇവിടെ പ്രതിബന്ധം ഉണ്ടായിരുന്നു രണ്ടുപേർക്ക്, ഇന്ദ്രനും നിരോചനും. അതുകൊണ്ട് പ്രജാപതി പറഞ്ഞവർക്ക് മനസ്സിലായില്ല, സർവ്വസാധകന്മാർക്കും അത് തന്നെയാണ്. തത്വത്തിന്റെ കുറവുണ്ടല്ല, ഉപദേശത്തിന്റെ കുറവുണ്ടല്ല, ജ്ഞാനത്തിന്റെ കുറവുണ്ടല്ല, അതെല്ലാം എല്ലാവർക്കും ലഭ്യമാണ്, പ്രാപ്തമാണ്. പക്ഷെ ഒരുതന്നെ രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഉള്ളിൽ ഈ പ്രതിബന്ധം ഇരിക്കുന്നതുകൊണ്ട്. തൗ കുറവ് ദേവ ദൃഢനിശ്ചയു പപ്രച്ഛ കിം പശ്യതേ ഇതി. അവർ വീണ്ടും പഴയതുപോലെ തന്നെ ഇരുന്നു. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും ജ്ഞാനിയെപ്പോലെ ഇരുന്നു. ഗുരുവിന്റെ സന്നിധിയിൽ ശേഷി ജ്ഞാനിയെപ്പോലെ ഇരിക്കും. പറ്റൂ? പക്ഷെ അങ്ങനെ ഇരിക്കുന്നു. ഗുരു സമാധിയിലിരിക്കുന്നു. അത് കാണുമ്പോൾ ശിഷ്യനും തോന്നുന്നു സമാധിയിരിക്കുന്നു. പക്ഷെ കണ്ടച്ച് പടി പോലെ ഇരുന്ന് കഴിഞ്ഞാൽ സമാധിയാകും? ആകത്തില്ല. എന്നാലും ശിഷ്യ ആഗ്രഹിച്ചു അതുപോലെ ഇരിക്കാം. സമാധി ഉണ്ടായിട്ടല്ല, സമാധി എന്തെന്നറിയത്തുമില്ല, എന്നാലും ഗുരുവിനെ അനുകരിച്ചിരിക്കും. അതുപോലെ ഇവിടെയും ശിഷ്യന്മാരെ അനുകരിച്ചിരുന്നു. എന്താ അനുകരിച്ചത്? ഗുരുവിന് ദൃഢനിശ്ചയമുണ്ട്. എന്താണ് സത്യം? എന്താണ് ദൃഷ്ടാവ്? ശിഷ്യനതൊന്നും ഇല്ലെങ്കിലും തൽക്കാലത്തേക്ക് ദൃഢനിശ്ചയം. എന്നാൽ അങ്ങനെ അങ്ങ് ഇരുന്നു, പിന്നെ ഒന്നും മിണ്ടിയില്ല. മനസ്സിലായതുപോലെ ഇരുന്നു, അറിവുള്ളതുപോലെ ഇരുന്നു. വീണ്ടും ഗുരു ചോദിച്ചു, പപ്രസഖിം പശ്യത എന്താ, ഇപ്പൊ എന്താ നീ കാണുന്നത്? ഇപ്പൊ ഏതുവരെയായി എന്ന് വീണ്ടും ചോദിക്കുന്നു. തൗഹ പൂച്ചതുഹു യഥാഏവ ഇദം ആവാം ഭഗവത് സദ്വനം കൃതൗ സുവസനൗ പരിഷ്കൃതൗ സ്വഏവ ഇമോ ഭഗവ സദ്വനം കൃതൗ സുവസനൗ പരിഷ്കൃതൗ ഇത്യേഷ ആത്മേതി ഹോവാച ഏതദമൃതമഭയം ഏതദ്ബ്രഹ്മേതി തൗഹ ശാന്തഹൃതോ വ്രജതുഹു തൗ തഥൈവ പ്രതിപന്നു യഥാ ഇവ ഇതമിതി. അവരെങ്ങനെയാണോ മനസ്സിലാക്കിയത് അതിൽ അവർ ഉറച്ചു. പൂർവ പഴയതുപോലെ യഥാ സദ്വലങ്കാരാദ്വിഷ്ട ആവാം ഏവം ഏവ ഇമൂച്ഛായാത്മാനം ഇതി സുതരാം വിപരീതം നിശ്ചു ബഭൂവതുഹു. അവർ ധരിച്ചു. എന്താണോ നേരത്തെ ആ ജട എന്നുള്ള ആ രൂപത്തെ ആത്മാവെന്ന് ധരിച്ചു, ഇപ്പോൾ പരിഷ്കരിച്ച ഈ രൂപത്തെ ആത്മാവെന്ന് ധരിച്ചു, മാറ്റമൊന്നും വന്നില്ല. എസ് ആത്മനോ ലക്ഷണം ഈ ആത്മാപതപാത്മയുക്ത പുനസ്തദ് വിശേഷം അനുഷ്യമാണയോർ യേശു അക്ഷനു പുരുഷോ ദൃശ്യതീതി സാക്ഷാത് ആത്മന ദൃഷ്ടേ തദ്വിപരീതഗ്രഹ അപനയായ ഉദശരാവ സദ്വലങ്കാരദിഷ്ടേപി തിഷ്ടാൻ ദേവി അഭിഹിത ആത്മസ്വരൂപ ബോധാത് വിപരീത ഗ്രഹവും നാപകത യസ്യ ആത്മനോ ലക്ഷണം ഈ ആത്മാപഹത പാത്മാ. ഇവിടെ ആത്മാവിന്റെ ലക്ഷണം പ്രജാപതി പറഞ്ഞ എന്താണ്? ഈ ആത്മാപഹത പാത്മാ പാപരഹിതൻ എന്നെല്ലാം പറഞ്ഞു. പിന്നെ അതെന്താണത്? പുനഃസ്തദ് വിശേഷ അന്വേഷ്യമാണ് യുഹു. എന്താണെന്ന് അത് അന്വേഷിക്കാൻ വേണ്ടി രണ്ട് ശിഷ്യന്മാരുണ്ട്. ആദ്യം പ്രജാപതിയുടെ പ്രസ്താവനയാണ് ആത്മാപഹത പാത്മാ വിചരോ വിമൃത്തർ വിശോക. ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ പ്രജാപതി പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ട് ശിഷ്യന്മാർ വന്നു വിശേഷിച്ചറിയാൻ വേണ്ടി. അവരോട് പറഞ്ഞു യേശു അക്ഷണി പരിശോധിച്ചിരിക്കുന്നു. അവിടെ നേരിട്ട് ആത്മാവിനെ ബോധിച്ചപ്പോൾ അതിന് വിപരീത ഗ്രഹമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദശരാവ സദ്ഫലങ്കാര ദൃഷ്ടാന്തം അത് പറഞ്ഞത്. ഇവർക്ക് വിപരീത ഗ്രഹം ഉണ്ടാകാതിരിക്കും. എന്നിട്ടും ആത്മസ്വരൂപ ബോധ വിപരീത ഗ്രഹവും അപകട വിപരീതം ഞാൻ അവരിൽ നിന്ന് പോയില്ല. അതസ്വ ദോഷേണ കേനചിത് പ്രതിബന്ധ വിവേക വിജ്ഞാന സാമർഥ്യം ഇതി മത്വ. അതുകൊണ്ട് സാധാരണ സംഭവിക്കുന്ന അങ്ങനെയാണ്, ഒരുവന് വിവേക വിജ്ഞാതങ്ങൾ വിവേക വിജ്ഞാനമെല്ലാം ഒരുവനിൽ പ്രാപിക്കേണ്ടതാണെങ്കിലും എന്തെങ്കിലും ഒരു ദോഷം വരുന്ന അത് പ്രാപിക്കത്തില്ല. പ്രതിബന്ധം വരുന്നു കഴിഞ്ഞാൽ അത് പ്രകാശിക്കത്തില്ല. അതിന് പറയും അഗ്നി ദീപിക്കും. ഒരു കഥയാണ്, ചന്ദ്രകാന്ത മണി എന്ന് പറയുന്ന ഒരു മണിയുണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഗ്നി ദഹിപ്പിക്കത്തില്ല എന്ന് പറയും. അതുപോലെ ജ്ഞാനം ഇവർക്കുണ്ടാകേണ്ടതാണ്, പക്ഷെ ദോഷം ഉള്ളിലിരുന്ന് എങ്ങനെ ഉണ്ടാകും? അതസ്വദോഷേന ഗേന പ്രതിബദ്ധ വിവേക വിജ്ഞാന സാമർഥ്യവും ഇതിമത്വോ യഥാഭിപ്രേതമേവ ആത്മാനം മനസ്സിൽ വിധായ യേശാത്മേതി ഹോവാച ഏതദഭയം അമൃതം ഏതദ്രമേതി പ്രജാപതി പൂർവം. പ്രജാപതിക്ക് മനസ്സിലായി, ഇവരിപ്പോ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇവന്റെ ഉള്ളിലിരിക്കുന്ന ഈ പ്രതിബന്ധം മാറാതെ ശരിയാകത്തില്ല. അത് പ്രതാഭിപ്രേതം ആത്മാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതേ വീണ്ടും പ്രജാപതിക്ക് പറയാനുള്ളൂ, യേശാത്മാപഹതപാത്മാ. അതിൽ നിന്ന് ഇവരിപ്പോ എന്തോ മനസ്സിലാക്കിയത് അതേ അവരെ സംബന്ധിച്ചുള്ളൂ. യാത്മീത്യാദ്യ ആത്മലക്ഷണ ശ്രവണേന അക്ഷിപുരുഷ ശ്രുത്യാജ ഉദശരാവാദ്യ അനുപത്യാജ സംസ്കൃതോ താവ. അപ്പോൾ എന്താണോ യാത്മീത്യാദി ആത്മലക്ഷണ ശ്രവണേന യാത്മാപത പാത്മാ എന്ന് പറഞ്ഞത് ആത്മാവിന്റെ ലക്ഷണമാണ്. ഇതിന്റെ ശ്രവണം കൊണ്ട് അക്ഷിപുരുഷ ശ്രുത്യ യേഷ അക്ഷിണി പുരുഷോ ദൃശ്യതി അതിൻ്റെ ശ്രവണം കൊണ്ട് ഉദശരാവാദി ഉപവത്യ ഉദശരാവാദ ദൃഷ്ടാന്തങ്ങളിലൂടെയല്ല സംസ്കൃതവും താവൻ. പ്രജാപതിയുടെ താല്പര്യം ഇതാണ്, ഇവരിതുകൊണ്ട് ഇവരെ ശുദ്ധീകരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഉപദേശിച്ചിട്ടും സത്യം വെളിപ്പെടുന്നില്ല, പ്രതിബന്ധമുള്ളതുകൊണ്ട്. അതിനെന്താണ്? ശ്രവണം മനനം തുടങ്ങിയതിലൂടെ ആ പ്രതിബന്ധത്തെ നീക്കണം. അശുദ്ധിയെ പരിഹരിക്കാൻ ശ്രവണത്തിൽ നിന്നും ആത്മബോധം ഉണ്ടാകുന്നതിന് തടസ്സമായിരിക്കുന്നു. ശ്രവണം സംഭവിച്ചതിന് ശേഷം അവശേഷിക്കുന്ന ആ ദോഷത്തെ പരിഹരിക്കുന്നതിനും ഉപായ ശ്രവണാദികൾ തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണ പറയും കർമ്മയോഗം ചെയ്യണം, ചിത്തശുദ്ധിയെ നേടണം. കർമ്മയോഗം ചെയ്ത് ചിത്തശുദ്ധിയൊക്കെ നേടിയതിന് ശേഷമാണ് ഒരുവൻ ആത്മതത്വത്തെ ശ്രവിക്കുന്നത്. ഇത്രയും യോഗ്യത ഉണ്ട്, പക്ഷെ ശ്രവിച്ചിട്ടും വീണ്ടും അവിടെ തടസ്സം, ഇത് പിടികിട്ടുന്നു. പിന്നെന്താ ഉപായം? വീണ്ടും പോയി ചിത്തശുദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. വേണ്ട, കാരണം ശ്രവണമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണോ ഗുരുവിൻ്റെ വിവക്ഷ അത് ഗ്രഹിക്കണം. പദാർത്ഥജ്ഞാനം വാക്യാർത്ഥജ്ഞാനം അത് ഉണ്ടാവണം, അത്രയൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് ഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ടും വിപരീത ബുദ്ധി മാറുന്നുണ്ട്. ആ ഒരവസ്ഥയിൽ പിന്നെ അതിൻ്റെ കാരണത്തെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ്? എന്തോ തടസ്സം. അന്ധക്കരണത്തിലുള്ള കൽമഷങ്ങൾ. അതില്ലാതാക്കാൻ എന്ത് ചെയ്യുക? ശ്രവണത്തെ തുടരുക എന്ന് ശ്രവണാദികൾ. അതുകൊണ്ട് സംസ്കൃതവും നിങ്ങൾ രണ്ടുപേരും സംസ്കരിക്കപ്പെടേണ്ടവരാണ് എന്നാണ് പ്രജാപതിയുടെ താല്പര്യം. ശ്രവണത്തിൽ നിന്ന് നിങ്ങൾക്ക് തത്വബോധം ഉണ്ടായില്ലെങ്കിൽ ശ്രവണം കൊണ്ട് സ്വയം നിങ്ങളെ സംസ്കരിക്കുക. എന്തിന്? അവിടെയുള്ള ആ തടസ്സങ്ങൾ മാറുന്നതിന്. മധുവചന ശ്രമം പുനഃപുനഃസ്മരതു പറയും. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എപ്പോഴും ഓർക്കണം. പുനഃപുനഃസ്മരതു. അങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന പ്രതിബന്ധക്ഷയ ക്രമേണ ഈ ജ്ഞാനത്തിന്റെ പൂർണ്ണ പ്രകാശത്തിന് തടസ്സമായിരിക്കുന്നത് എന്തോ അതില്ലാതാകും. പ്രതിബന്ധം സ്വയമേവ ആത്മവിഷയ വിവേകോ ഭവിഷ്യതി. പിന്നീട് നിങ്ങൾ ആത്മാവിനെ അറിയുകയല്ല, സ്വയം അത് വെളിപ്പെടുന്നു. സ്വയമേവ ആത്മവിഷയെ ആത്മാവിനെ സംബന്ധിച്ചുള്ള വിവേകം ജ്ഞാനം ഭവിഷ്യതി അതുണ്ടാകും. അതിൻ്റെ ആ ക്രമത്തെക്കുറിച്ച് പറയുന്നു. ആദ്യം ശ്രവണം നടക്കുന്നു, അവിടെ ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പറ്റുന്നില്ലെങ്കിൽ ശ്രമിച്ചതിനെ മനനം ചെയ്യുക. അങ്ങനെ മനനം ചെയ്ത് ക്രമേണ അവിടെയുള്ള പ്രതിബന്ധം മാറി വിവേകം ഉണ്ടാകും. ഇത് നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇരുമന്വാനഹ പുനർ ബ്രഹ്മചര്യ ദേശം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ബ്രഹ്മചര്യത്തെ ഉപദേശിക്കുന്നു. വീണ്ടും പറയണം, ഗുരുസേവ ഇനിയും ചെയ്യുക. ബ്രഹ്മചര്യ ആദേശം. എന്തിനാ ഇനിയും ഗുരുസേവ ചെയ്യുന്നത്? ശ്രവണത്തിന് വേണ്ടി. ഗുരുവിന്റെ സമീപത്തിൽ വർദ്ധിക്കുകയാണ് ഗുരുസേവ. അതെന്തിനു വേണ്ടി? ശ്രവണാദികൾക്ക് വേണ്ടി. പുനർബ്രഹ്മചര്യ ആദേശ തയോച്ചി. പക്ഷേ ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യം കേൾക്കുന്നു. ഒരു അവസ്ഥയെക്കുറിച്ചുകൂടെ പറയുക. ശിഷ്യനൊന്നും മനസ്സിലാകുന്നില്ല. ഗുരു പറയുന്നു, നീ ഒരു കാര്യം ചെയ്യും, കുറച്ചു കാലം കൂടെ ഇവിടെ നിന്ന് സേവ ചെയ്യും. കുറച്ചു കാലം കൂടെ ചെയ്യും, വീണ്ടും പിടികിട്ടുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശിഷ്യൻ നിരാശപ്പെട്ടു പോകും. അതുകൊണ്ടും കാര്യമില്ലല്ലോ, കുറച്ചൊക്കെ ഉപദേശിച്ചു രക്ഷപ്പെടുന്നില്ല. അല്ലെങ്കിൽ ശിഷ്യൻ സ്വയം ഭ്രമത്തിലാണ്. പിന്നെന്താണ്? നമ്മുടെ വാശി, ഗുരു വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പുനർബ്രഹ്മചര്യാദേശേച്ച തയോ ചിത്തദുഃഖോത്പത്തി പരിജിഹീർഷൻ കൃതാർത്ഥ ബുദ്ധിതയാ ഗച്ഛന്തൗ ഉപേക്ഷിതൗ വാൻ പ്രജാപതി. ആദ്യം ഒന്ന് ഉപദേശിച്ചു, ഒരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു, മനസ്സിലായില്ല, തെറ്റായി ധരിച്ചു. പിന്നെ വീണ്ടും പറഞ്ഞു, ഉപദേശിച്ചു, വീണ്ടും അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞു, വീണ്ടും ശരിയാകുന്നില്ല. അത് മാത്രമല്ല, ശിഷ്യന്മാർക്ക് എന്തൊക്കെ ആയെന്നൊരു തോന്നലും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരെ കൊണ്ട് സേവ ചെയ്യിക്കാതെ കയ്യോ ചിത്തദുഃഖോത്പത്തിയും പരിചയിച്ചു. വീണ്ടും ഞാൻ ഇനി എത്ര കാലം സേവ ചെയ്യും? എത്ര കാലം ചെയ്തു കഴിഞ്ഞാലാണ് എന്നിങ്ങനെയുള്ള ഒരു ദുഃഖം. ആ ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃതാർത്ഥ ബുദ്ധിതയാകച്ച. അത് മാത്രമല്ല, ശിഷ്യനിപ്പോ സ്വയം ധരിച്ചിരിക്കുന്നു. ആ ഞാൻ അറിയേണ്ടതെന്ന് അറിഞ്ഞു ധരിച്ചിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? തൽക്കാലത്തേക്ക്, എന്നാലവൻ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരട്ടെ, ഹിമാലയത്തിലൊക്കെ പോയിട്ട് വരട്ടെ. ഉപേക്ഷിതവാൻ, ശരിക്കുള്ള ഉപേക്ഷയല്ല. തൽക്കാലം ഇവനോട് ഇനി ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രജാപതിയും അതേ എന്ന് വിചാരിച്ചു. കാരണം പ്രതിബന്ധം ഇരിക്കുന്നത് നശിക്കാതെ എങ്ങനെ ശരിയാകും? ഇതിരിക്കെ ഉപദേശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ശിഷ്യന്മാർ പതുക്കെ ഗുരുകുലത്തിൽ നിന്ന് രാഖി രാമാനൻ സ്ഥലം വിട്ടു. ഗുരു അറിഞ്ഞ ഭാവം കാണിച്ചത് എന്നാ പോയിട്ട് വരട്ടെ, വരുമ്പോ നോക്കാം. ഇണ്ടാതിരുന്നു. സൗഹ ഇന്ദ്ര വിരേചനു ശാന്തഹൃദയവും ഉത്തുഷ്ടഹൃദയവും കൃതാർത്ഥ ബുദ്ധി. രണ്ടുപേരും എന്തായി? കൃതാർത്ഥ ബുദ്ധികളായി. ഗുരുകുലത്തിൽ നിന്ന് നേടേണ്ടതൊക്കെ നേടി എന്ന് പറഞ്ഞവർ യാത്രയായി. ഇത് ഒരു തരത്തിൽ ഇത് അപകടം കുറഞ്ഞ രീതിയാണ് ഇവിടെ ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, ശിഷ്യനോട് പറയണം, ശരിക്കും നിനക്ക് ബോധമുണ്ടാവും. പണ്ടൊരു ഗുരു ശിഷ്യനോട് പറഞ്ഞു. ശിഷ്യൻ ഗുരുവിനെ കാണാൻ ചെന്നു. ആത്മബോധം വേണം, ശരി ശ്രമിക്കാമെന്ന് ഗുരു പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് സേവയൊക്കെ ചെയ്യണം, പശുവിനെ നോക്കണം, അടുക്കളയിൽ പാചകം ചെയ്യണം. ശരി, സമ്മതിച്ചു. എത്ര കാലത്തേക്ക്? സാധാരണ പഴയ കാലം പറഞ്ഞിരിക്കുന്നത് 12 വർഷമാണ്. 12 വർഷം നിന്നു. ഇതിനിടയ്ക്ക് ഗുരു ഉപദേശിച്ചുകൊണ്ട് വരുന്നു, ശിഷ്യം പണിയെടുത്തുകൊണ്ട് വരുന്നു. ഒരു ദിവസം രാവിലെ ഗുരു അടുക്കളയിൽ ശിഷ്യം പാചകം ചെയ്യുന്നിടത്ത് കയറി ചെന്നു. അപ്രതീക്ഷിതമായി ശിഷ്യൻ വിറക് കോഴിയെടുത്ത് ശിഷ്യന്റെ തലയ്ക്ക് ഒരടിയും കൊടുത്തു. ഇത് കഥയല്ല, നടന്ന സംഭവമാണ്. ഇവിടെ അധികം ദൂരത്തിലൊന്നുമില്ല. ശിഷ്യൻ പറഞ്ഞു വീണു. ബാക്കി ശിഷ്യന്മാരെല്ലാം ഓടിക്കൂടി എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇന്നാണ് 12 വർഷം തികയുന്ന ദിവസം, അതിനെന്തിനായി വിറക് കോഴിയെടുത്ത് തലക്കടിച്ച്? ഇതുവരെ എനിക്ക് ആത്മബോധം ഉണ്ടായില്ല. എൻ്റെ ജീവിതം 12 വർഷം വെറുതെയായി. എൻ്റെ ആയുസ്സും യുവത്വം എല്ലാം നഷ്ടപ്പെടുത്തിയ ഈ മഹാദ്രോഹിയാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ പോകുന്നു, ഒന്ന് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞ് നടന്ന സംഭവമാണ്. അപ്പം അതിനും നല്ലത് എന്താണ്? പോകുന്നു എന്ന് പറയുമ്പോൾ ശരി പൊക്കോട്ടെ, അതാണ് പ്രജാപതി വിചാരിച്ചു. ഉപേക്ഷിതവാൻ, തൽക്കാലത്തേക്ക് പ്രജാപതി ഉപേക്ഷ വിചാരിച്ചു. അവർക്ക് സന്തോഷമായി. എന്തായാലും ഗുരു പറഞ്ഞില്ലല്ലോ നീ വിവരമില്ലാത്തവനാണ്, നിനക്ക് ബോധമില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അനുഗ്രഹിച്ചു വിട്ടിരിക്കുകയല്ലേ. തുഷ്ടഹൃദയവും കൃതാർത്ഥ ബുദ്ധി ഇത്യർത്ഥം. അത് ശമയേവ പറയുന്നു. അവരെത്തിയില്ല, ശമം അവിടെ ഉണ്ടായില്ല. ശമസ്യ തയോർ ജാതു വിപരീത ഗൃഹ വിഗതു അഭവിഷ്യത് പ്രവ വ്രജദുർ ഗതവന്തു. ഇനി ശമം, ശരിക്കുള്ള ശമത്തിലാണ് അവരെത്തിയിരുന്നതെങ്കിൽ, എന്നുവെച്ചാൽ ശരിയായ പ്രതിബന്ധങ്ങളെല്ലാം നിവർത്തിച്ചു, ആത്മബോധത്തോടുകൂടി ആയിരുന്നെങ്കിൽ വിപരീത ബോധത്തിൽ പോകത്തില്ല, ഇടയ്ക്ക് വെച്ച് പോകത്തില്ല എന്നുള്ളത്. പൂർത്തിയാക്കാതെ പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് പോകുമ്പോൾ അത് ശരിയല്ല, പ്രതിബന്ധം അവിടെയുണ്ട്, ശമം സംഭവിച്ചിട്ടില്ല. അല്ല, പൂർത്തിയായി പോവുകയാണെങ്കിൽ ഒരു ഗുരുവിനോട് പിന്നൊന്ന് ചോദിക്കാനും നിന്നില്ല. ചോദിച്ചതും കേട്ടതും എല്ലാം മതിയായി എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ അതൊരു ശമമല്ല, മനസ്സ് ശമിച്ചിട്ടില്ല. അങ്ങനെ ആണ് പോയിരുന്നെങ്കിൽ ഈ വിപരീത ബുദ്ധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഭാഷകാരും പറയുകയാണ്. പക്ഷെ അവർ പോയി. ഗുരു നോക്കിയിരുന്നല്ലാതെ ഒരു അക്ഷരവും മിണ്ടിയില്ല. ഗുരുവിനറിയാം ഇത് ശരിയാകത്തില്ല, പോയിട്ട് നാളെ കറങ്ങി തിരിഞ്ഞു വരും എന്നറിയാം. അത് ശരിയായ ശമമല്ല, ശരിയായ ശമത്തിൻ്റെ ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ശിഷ്യന്മാരെന്ത് ചെയ്യുന്നു? പോയിട്ട് ഒരു ശിഷ്യം മടങ്ങി വരും. ഗുരുത്തൻ പോയ പോക്ക് അതാണ് അടുത്ത് പറയുന്നത്.